Good vibes, good feel. This is Hit 96.7 FM.
വെൽക്കം ബാക്ക് ആൻഡ് എ വെരി വെരി ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് എ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. അങ്ങനെ നമ്മളോടൊപ്പം ഇതാ ഷാബു എത്തിയിരിക്കുകയാണ് വീണ്ടും. ഹായ് ഷാബു.
Good morning, Laila.
Good morning,
Shabu.
Today we are on a Wednesday. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അപ്പൊ നമ്മുടെ ആരോഗ്യം, അതുപോലെ ലോഞ്ചിവിറ്റി, അതായത് നമ്മൾ എത്ര കാലം നീണ്ടു ജീവിക്കുന്നു, അപ്പൊ ഇതിനെയൊക്കെ ഒരു ചെറിയ കുറുക്ക് വിദ്യകളുമായിട്ടുള്ള ഒരു പുസ്തകം ഇന്ന് ഷാബുവിന്റെ കയ്യിൽ.
നേരെ പറഞ്ഞാൽ ലോഞ്ചിവിറ്റി തന്നെയാണ്. നമ്മളൊക്കെ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ ഇത്ര കാലം ജീവിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമായിരിക്കാം. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ്, എനിക്ക് വയ്യേ, എനിക്ക് ഈ ആരോഗ്യമൊക്കെ നശിച്ച് 100 വയസ്സ് വരെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്കൊക്കെ അറിയാം. പക്ഷെ 100 വയസ്സിൽ ജീവിച്ചിരിക്കുമ്പോ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നേ, നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ലേ. ഇന്ന് നമ്മൾ രാവിലെ പത്രം കണ്ടപ്പോഴത്തേക്ക് 103-ാമത്തെ വയസ്സിൽ പോയി വോട്ട് ചെയ്ത അദ്ദേഹം ചോദിച്ച ചോദ്യമില്ലേ, 80 വയസ്സ് വരെ ചെത്താൻ കയറിയ ഞാൻ 103-ാമത്തെ വയസ്സിൽ ബൂത്തിൽ കയറുന്നതിന് എന്താ പ്രശ്നം, നല്ലൊരു
പ്രാവശ്യം.
അപ്പൊ ശരിക്കും അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ഡിസംബറിൽ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് തെങ്ങ് കയറാൻ വന്നിരുന്ന ഒരു കക്ഷിയുണ്ട്, ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഏകദേശം 70-75 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം തെങ്ങ് കയറാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോസ് എടുത്തു, എന്ന് വെച്ചാൽ നല്ല ചുറുചുറുക്കോടി നിൽക്കും. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കൺസേൺ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിച്ച് തെങ്ങ് കയറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇത്രയും പ്രായമുണ്ട്, ഇനി എന്തെങ്കിലും സംഭവിക്കാം. പക്ഷെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എത്രയോ പേര് നമ്മുടെ നാട്ടില് ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് അങ്ങനെ ഒരു ലോഞ്ചിവിറ്റിയുടെ ആവശ്യമുണ്ടോ, നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ ഒക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇന്നത്തെ ദിവസം April 7 ലോക ആരോഗ്യ ദിനമാണ്. ഇപ്രാവശ്യത്തെ ആ ഒരു മുദ്രാവാക്യം പറയുന്നത് പണ്ട് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിരുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തുവാണ്. അതായത് ഹെൽത്തിയർ വേൾഡ് എന്നാണ് ഇപ്രാവശ്യത്തെ ലോകാരോഗ്യ സംഘടനയുടെ മുദ്രാവാക്യം, ഫെയറർ ഹെൽത്തിയർ വേൾഡ്. അപ്പൊ ഇന്നത്തെ പുസ്തകം എന്ന് പറയുന്നത് അങ്ങനെ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം, അതാണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇക്കിഗായ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, ഒരു ജപ്പാനിലെ ഒരു ടേം കൂടിയാണത് ഇക്കിഗായ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്.
അതായത് മലയാളം പുസ്തകങ്ങളിൽ നിന്നൊക്കെ കടന്ന് അങ്ങ് ജപ്പാൻ വരെ എത്തിയിരിക്കുന്നു.
കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആരോഗ്യം നോക്കുന്നതും ഏറ്റവും ലോങ് ലൈഫ്
ലൈഫ് ഉള്ള ആൾക്കാരും ജാപ്പനീസുകാരാണെന്നാണ് പൊതുവെ പറയാറുള്ളത്.
ഈ പുസ്തകത്തിന്റെ ഇക്കിഗായ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം തന്നെ അവർ പറയുന്നത് ജാപ്പനീസ് സീക്രട്ട് ആണ് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ലോങ് ലൈഫ്, ലോഞ്ചിവിറ്റി. അത് മാത്രം പോരാ, ഒരു ഹാപ്പി ലൈഫ് വേണം, അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത്. അപ്പൊ ഇക്കിഗായ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനവർ പറയുന്ന ഒരു കാര്യം, ഒന്നൊരു പാഷൻ, രണ്ടൊരു മിഷൻ, മൂന്നാമത്തൊരു വൊക്കേഷൻ, നാലാമത്തൊരു പ്രൊഫഷൻ. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ജീവിതത്തിന്റെ ഒരു പർപ്പസ് നിലനിൽക്കൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ ഫോർ ലിവിംഗ് എന്നാണ് അതിന്റെ മീനിങ് പറയുന്നത്. അതൊരു മിസ്റ്റീരിയസ് വേർഡ് ആണ്. അങ്ങനെ
കുറെ ജീവിക്കണം,
നമ്മൾ ജീവിക്കുന്നതിന് ഒരു റീസൺ വേണമല്ലോ. ഈ പിന്നെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് നമ്മളൊക്കെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുതുമയുള്ള കാര്യങ്ങളായിട്ട് തോന്നില്ല. പക്ഷെ ജപ്പാൻകാരെ സംബന്ധിച്ച് അവർ പറയുന്ന, ലോകത്തിന് മുന്നിൽ അത് പറയുമ്പോൾ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ജപ്പാനിലെ വാക്കുകളിൽ റിട്ടയർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീനിങ്ങിന് സമാനമായ ഒരു പദം അവരുടെ നിഘണ്ടുവിലില്ല. അപ്പം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ അവിടെ
ഒരു ജോലിയിൽ അവര് പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ഇത്ര കാലാവധി വെക്കുന്നുണ്ടായിരിക്കുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അവരവിടെ അതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല, അവരവരുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യാണ്. അവർക്ക് ഇഷ്ടമുള്ള പാഷനില് അവരവരുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് കൗതുകമുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത രണ്ടാമത്തെ കാര്യം, ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ ഇതെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഞ്ചിവിറ്റിയാണ്. ലോകത്ത് അങ്ങനെ ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന ഇടങ്ങൾ കുറച്ചുണ്ട്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഡാൻ ബ്യൂട്ട്നർ ആണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന പേരും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരും അങ്ങനെ തന്നെയായിരുന്നു. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, അവിടെ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് നോക്കി കഴിഞ്ഞാല്, അവര് യഥാർത്ഥത്തില് ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തിലെ ജനസംഖ്യയിലെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് അവരിൽ പലർക്കും ക്രോണിക് ഇൽനെസ് ഇല്ല. രണ്ട്, അതായത് ക്യാൻസറോ ഹാർട്ട് ഡിസീസോ മറ്റേതെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡറോ അവർക്കില്ല. രണ്ടാമത്തത്, ഈ പറഞ്ഞതിൽ 100 വയസ്സിന് കൂടുതൽ പ്രായമായ സെന്റിനേറിയന്മാരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അവരുടെ ഒരു ഹെൽത്തും ഒക്കെ ഈ ഒരു അഡ്വാൻസ്ഡ് ഏജ് മറ്റൊരു നമ്മൾ ടെക്നോളജിക്കലി ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മരുന്ന് കൊണ്ടൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരെയൊക്കെ അപേക്ഷിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ദർ ബ്ലഡ് ടെസ്റ്റ് റിവീൽ ഫ്യൂവർ ഫ്രീ റാഡിക്കൽസ്, അതായത് നമ്മുടെ ഈ സെല്ലുലാർ ഏജിങ്ങിന് കാരണമാണ് ഈ റാഡിക്കൽ എന്ന് പറയുന്നത്, അതുമൊക്കെ വളരെ കുറവാണ് ആസ് എ റിസൾട്ട് ഓഫ് ഡ്രിങ്കിങ് ടീ ആൻഡ് ഈറ്റിംഗ് അണ്ടർ ദയർ സ്റ്റൊമക് ആർ ഓൺലി 80% ഫുൾ. ഇതാണ് ഈ പറഞ്ഞ ഇക്കുകായിന്റെ ചില പ്രത്യേകതകൾ കൂടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, 5 ബ്ലൂ സോൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ജപ്പാനിലെ ഈ ഒക്കിനാവ എന്ന് പറഞ്ഞ സ്ഥലം ഒന്നാമത്തെ, ആ പേര് ഓർമ്മിച്ച് വെക്കുക. അവിടെ ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും
ഗ്രാമപ്രദേശമാണ്
അവിടെ ഉള്ളവർ. അവിടെ ഈ 100,000 ഒരു 100 പേരെങ്കിലും 100 വയസ്സിന് മുകളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ ഒരു റിച്ച് ഡയറ്റ് ആയിരിക്കണം, അതായത് കൂടുതൽ വെജിറ്റബിൾ അതുപോലെ തന്നെ ടോഫു ടിപ്പിക്കലി സെർവ്ഡ് ഓൺ സ്മോൾ പ്ലേറ്റ്. ജപ്പാനിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അതൊരു പ്രത്യേകത,
പോർഷൻ സൈസ് വളരെ കുറവ്,
പോർഷൻ സൈസ് ഒരു പ്ലേറ്റ് മാത്രമായിരിക്കും കുറച്ച് വലുത്. നമ്മുടെ ഈ താലി ഭക്ഷണം തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലൊക്കെ പോയി കഴിക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ താലി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുക്കുള്ള പ്ലേറ്റ് ചോറിടാനുള്ള സ്ഥലം ഭയങ്കരമായിരിക്കും, കറി ഇടാനുള്ള കുറെ കുഞ്ഞു സാധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പറയുന്നത് വെച്ചാല്, അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം കൂടിയുണ്ട്, ഹരാഹുചി ബു എന്ന് പറയുന്നതാണ് ജപ്പാനിൽ പറയുന്നത്. എന്ന് വെച്ചാൽ 80% മാത്രം വയറിനെ ഫുള്ളാക്കി വെക്കുക. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ, 100% ഫുള്ളാക്കുകയും ചെയ്യും, പിന്നെ അതിനുശേഷം
ജഗദീശ്വരന്മാർ കഴിയുന്ന സ്ഥലം ഒരു പഴം കൂടെ കഴിച്ചു
കറക്റ്റ് തന്നെയാണ് അല്ലെ, അതായത് വേണ്ട എനിക്ക്, പക്ഷെ എന്നിരുന്നാലും കഴിച്ചേക്കാം, കാരണം ഇത് പഴമല്ലേ അല്ലെങ്കിൽ ഇത് സ്വീറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ. പക്ഷെ ജപ്പാനിലുള്ളവരെ സംബന്ധിച്ച് അവർ പറയുന്നൊരു കാര്യം 80% ഫുള്ളാക്കി വെക്കാൻ എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്ഥലം ജപ്പാനിലെ ഒക്കിനാവ, രണ്ടാമത്തെ സ്ഥലം ഇറ്റലിയിലെ സർഡീനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ പ്ലെന്റി ഓഫ് വെജിറ്റബിൾ അവർ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദിവസവും 1 ഗ്ലാസ് വൈൻ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്കിനാവെ പോലെ തന്നെ ഒരു ഒരു കൊഹിസീവ് നേച്ചറുണ്ട്, ഈ കമ്മ്യൂണിറ്റി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ പറയുന്നതിൽ ഒന്നാമത്തെ ഡയറ്റ് പ്രധാനമാണ്, രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ എക്സർസൈസ്, മൂന്നാമത്തത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തെ സ്ഥലം കാലിഫോർണിയയിലാണ് ലോമ ലിൻഡ എന്ന് പറഞ്ഞ സ്ഥലം. നാലാമത്തത് കോസ്റ്റാറിക്കയാണ്, നിക്കോയ പെനിൻസുലയാണ് അവിടെ. പിന്നെ ഗ്രീസിലെ ഇക്കാറിയ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അങ്ങനെ 5 സ്ഥലമാണ് ബ്ലൂ സോൺ എന്ന് പറയുന്നത്. അതായത്
നമ്മുടെ പരിധിപ്പെട്ട ഒരു സ്ഥലവും വരുന്ന പോലും ഇല്ലല്ലോ.
ഇല്ല, നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ പ്രായമായവരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ കേരളം നോക്കുകയാണെങ്കിൽ വാർദ്ധക്യം വൃദ്ധജനതാക്ക് കൂടുതലാണ്, പക്ഷെ അവരുടെ ആരോഗ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രായമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അസുഖബാധിതരായി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവര് പറയുന്നത് അവർക്ക് റിട്ടയർമെന്റ് പോലും ഇല്ല, 90-ാമത്തെ വയസ്സിലും 100-ാമത്തെ വയസ്സിലും അവര് പുലർച്ചെ 5.5 മണിക്കോ 4.5 മണിക്കോ എഴുന്നേറ്റ് അവർ നേരെ ഫീൽഡിലേക്ക് പോവാണ്, പാടങ്ങളിലേക്ക് പോകുന്നു, കൃഷി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവരവരുടെ കൂട്ടുകാരുമൊത്ത് തന്നെ ചെസ് കളിക്കുന്നു, അല്ലെങ്കിൽ ജപ്പാനിലെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അവർ എക്സർസൈസ് ചെയ്യുന്നു. ഈ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ മൈനർ എക്സർസൈസ്, മൈൽഡ് എക്സർസൈസ് ആണ്. നിങ്ങൾ പറഞ്ഞ രാവിലെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും അല്ല പറഞ്ഞു. ഇപ്പൊ അവരുടെ തന്നെ റേഡിയോ തവോമി എന്ന് പറയുന്ന ഒരു എക്സർസൈസ് ഉണ്ട്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾ തന്നെ നമ്മുടെ ഈ കൈ ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ട്, എക്സർസൈസ് ചെയ്യുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് ഉയർത്താനുള്ളതാണെന്ന് നമ്മൾക്ക് തന്നെ സംശയമുണ്ട്. പക്ഷെ നമ്മുടെ ബോഡി അങ്ങനെയല്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ളതല്ല, ഇത് മൂവ് ചെയ്യണ്ടേ, മൂവ് ചെയ്താലല്ലേ. അപ്പൊ അത് റേഡിയോ തോമി വളരെ ചെറുതാണ്, ചെറിയ ചെറിയ മൂവ്മെന്റുകളാണ്, കൈ ഇങ്ങനെ ഉയർത്തുന്നു, ഇങ്ങനെ ആക്കുന്നു. ഈ കുട്ടികൾ പണ്ട് എക്സർസൈസ് ചെയ്യുന്നത് പോലെ ഇതാ സംഭവം, ഏകദേശം ഒരു 5-ോ 10-ോ മിനിറ്റ് കൊണ്ട്
ആണ്. ഇപ്പൊ ശാബു ഓർത്തുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്മമ്മമാർ ഒരു പ്രായം കഴിഞ്ഞാൽ റൗക്ക ഇടും, കാരണം മുന്നിലാണ് അവർക്ക് കെട്ടുന്നത്, കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അല്ലേ.
കറക്റ്റ്. നമ്മൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വീട്ടിലെ പ്രായമായവരോട് നമ്മളിത് പറഞ്ഞപ്പോ ഇനി വയസ്സാം കാലത്താണ് ഞാൻ എക്സർസൈസ് ചെയ്തത്, പക്ഷെ ഒന്ന് ആലോചിച്ചു, ഇത് മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ കാലുവേദന, മുട്ടുവേദന, കൈവേദന ഒക്കെ വരുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ബോഡി മൂവ്മെന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ബ്ലൂ സോൺ 5 എണ്ണം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മറ്റൊരു കാര്യം, അവരുടെ മെൻസ് സന ഇൻ കോർപ്പറേഷൻ, ഇത് എല്ലാവർക്കും അറിയാം, എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്നത് ഒരു പ്രോവർബാണ്, അല്ലെങ്കിൽ ഒരു മച്ച് വിസ്ഡമാണ്. അതിനകത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഒരു യൂത്ത്ഫുൾ ബോഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ തന്നെ നമ്മളെപ്പോഴും ഈ സെഡൻറ്ററി ആയിട്ടിരിക്കുക. അപ്പൊ കുട്ടികൾ തന്നെ ഇപ്പൊ ഈ ഓൺലൈൻ കാലത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരേ ഇരിപ്പ് ഇരിക്കുകയാണ്. ഒരേ ഇരിപ്പ് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയേണ്ട കാര്യമില്ല. പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും, പൊണ്ണത്തടി ഉണ്ടാക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ ഇന്നലെ വിജയ് വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ പോയി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു 500 മീറ്റർ ഉള്ളെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളെങ്കിൽ നടന്നു പോകും. നിങ്ങൾ കാർ എടുത്തോണ്ട് പോകണ്ട. എന്റെ പാർക്കിംഗ് സ്പേസ് കുറെ ദൂരെയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് രാവിലെ അതൊരു എക്സർസൈസ് ആക്കി മാറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ യൂസ് യുവർ ഫീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ എലിവേറ്റർ ഓർ എസ്കലേറ്റർ, അത് പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ഓർ ലെഷർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റീപ്ലേസ് യുവർ ജങ്ക് ഫുഡ് വിത്ത് ഫ്രൂട്ട്, അതുപോലെ ഗെറ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്, ഇത് പ്രധാനമാണ്. ഇത് മുമ്പ് ഒരു പുസ്തകം പരിചയപ്പെടുത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ വിത്ത് ചിൽഡ്രൻ ഓർ പെറ്റ്സ് ഓർ ജോയിന്റ് സ്പോർട്സ് ടീം. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമില്ലേ, എനിക്ക് ഈ ജോലിയൊക്കെ ചെയ്തിട്ട് വേറൊന്നിനും ഒരു സമയവും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എന്റെ ജീവിതം അവസാനിച്ചത്. പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ നിങ്ങൾ കണ്ടെത്തും. ഇപ്പൊ ഐൻസ്റ്റീനെ കുറിച്ചൊക്കെ പറയുന്നത് ഇത്രയും വലിയ തിയറിയൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്തും ബോറടിക്കുന്ന സമയത്ത് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ വയലിൻ വായിക്കാനായിരിക്കും, ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കും, അങ്ങനെ ക്രിയേറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പടം വരച്ച് മെല്ലെ 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 അതിലേക്ക് ക്രിയേറ്റ് ചെയ്യൂ. അവിടെയും ഈ പറഞ്ഞിട്ടുണ്ട്, ഈ ടൊയോട്ട കമ്പനിയുടെ സ്ക്രൂകളിൽ ചിലത് ലോകത്ത് ഒരിടത്തും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കാൻ പറ്റാത്ത ചില സ്ക്രൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പേരും പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് സ്ക്രൂ ആണെന്ന് പറയുന്നത്. അതായത് അതേ ഡിസൈനിൽ അതേ സാധനം മറ്റൊരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് അവർ ഹാൻഡിക്രാഫ്റ്റ്. ഈ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും തിരിച്ചു വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഈ കരകൗശല വസ്തുക്കൾ കൊണ്ടുവരാൻ അവരുടെ വീടുകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് വിൽപ്പനയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് കൈമോശം വരാതെ അവർ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആ പാഷനെ എന്നും എന്നും നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഒക്കിനാവയിലെ കുറേ സെന്റിനേറിയന്മാരുമായിട്ട് ഇവർ റിസർച്ച് നടത്തിയിട്ടാണ് അവസാനം ഈ ഇക്കിഗായിയുടെ ഈ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, ആ ഇന്റർവ്യൂവിൽ മനസ്സിലായത്, ഒന്നാമത്തെ കാര്യം ഡോണ്ട് വറി. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമല്ല, പക്ഷെ അവർ പറയുന്നത് നിങ്ങളുടെ ഒരു ലോങ് ലൈഫിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതിനെ എടുത്ത് തലയിലേക്ക് വെക്കുക എന്നുള്ളതല്ല. അതിനെ മാറ്റി വെക്കുക, വറി ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതോടുകൂടി അതിനെ അവസാനിപ്പിക്കുക. ആൻഡ് കീപ് യുവർ ഹാർട്ട് യങ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഗ്രോ ഓൾഡ് എന്നാണ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു പീപ്പിൾ വിത്ത് എ നൈസ് സ്മൈൽ ഓൺ യുവർ ഫേസ്. ഇഫ് യു സ്മൈൽ ആൻഡ് ഓപ്പൺ യുവർ ഹാർട്ട്, യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് എവ്രി വൺ എൽസ് will want to see you. ഒന്നാമത്തത്. രണ്ടാമത്തത് cultivate good habits. അത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അവിടെയുള്ള പ്രായമായവരോട് സംസാരിച്ചതിൽ നിന്ന് റിസർച്ചിന്റെ ഭാഗമായിട്ട് കണ്ടെത്തണം. ഓരോരുത്തരും പറഞ്ഞതാ, എന്തുകൊണ്ട് 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇതാ, അവിടുത്തെ ഗ്രീൻ ടീ കുടിച്ചത് മാത്രം അല്ല കാര്യം, ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, 80% ഫുൾ ആക്കുന്നത് മാത്രമല്ല, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? എപ്പോഴും എല്ലാവരോടും ചിരിച്ചുണ്ട്, എപ്പോഴും ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. വേണ്ട, ചിരിക്കാൻ പറ്റുമ്പോൾ ചിരിച്ചൂടെ. രണ്ടാമത്തെ കാര്യം, ഈ ദുഃഖം എനിക്ക് ഭയങ്കര സങ്കടമാണ്, സങ്കടം ഇല്ലാത്ത ആരാളെ, പക്ഷെ ആ സങ്കടം ഒന്ന് തുറന്ന് പറഞ്ഞു നോക്കൂ മറ്റൊരാളോട്, അത് കഴിഞ്ഞില്ലേ, ആ പ്രശ്നം കഴിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് സുഹൃത്തുക്കളുമായിട്ടിരിക്കുക, അവരുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം ആണെങ്കിൽ ഗെയിം ഏർപ്പെടുക. മൂന്നാമത്തെ നർച്ചർ യുവർ ഫ്രണ്ട്ഷിപ്പ് എവറി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ലീവ് ആൻഡ് അൺഹറീഡ് ലൈഫ്. ഈ ജപ്പാനിലെ കുറിച്ച് ഇപ്പൊ നമ്മുടെ അവിടെയും ഒരുപക്ഷെ കൾട്ടിവേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പരസ്പരം ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ. പക്ഷെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ അയൽക്കൂട്ടങ്ങളൊക്കെ ചിലപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഒരു മണി ഡിസ്കഷൻ സംഭവമായിട്ട് മാറും. അതായത് ചിട്ടിക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ടായിരുന്നു, നീ എന്താ കൊടുക്കാത്തെന്ന് ചോദിച്ച് തമ്മി തമ്മി അവസാനം തർക്കാവും. അയൽക്കൂട്ടങ്ങൾ അത് മാത്രമല്ലല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അസൂയയില്ലാത്ത കുശുമ്പില്ലാത്ത വിധത്തിലേക്ക് അതിനൊന്ന് മാറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അയൽക്കൂട്ടത്തിൽ പോയിട്ട് വന്നതിന്റെ ടെൻഷനാണ്. എന്താ സംഭവം, ആ ചിട്ടി അവക്ക കിട്ടി എനിക്ക് കിട്ടിയില്ല അല്ലേ, ശരി. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഈ സൊസൈറ്റിയിൽ പരസ്പരം ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ തന്നെയും ഒരു ലോങ് ലൈഫ് സാധ്യമാണ്. വെറും ലോങ് ലൈഫ് അല്ല, ഒരു പർപ്പസ്ഫുൾ ലൈഫ് സാധ്യമാണ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പുസ്തകം പറഞ്ഞിരിക്കുന്നത്, ഇക്കിഗായി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാപ്പനീസ് വാക്കുകളാണ്. ഈ കണക്റ്റഡ് ടു ലൈഫ്, സോഷ്യൽ ഫാമിംഗും ഇതൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ ഫാമിംഗിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഒരു പ്രദേശത്ത് ഒരുമിച്ച് കർഷകർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പ്രാവശ്യം ഇപ്പൊ അർഫാസിന്റെ കൃഷിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട്
ചെയ്യാം.
ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, അടുത്ത പ്രാവശ്യം അവിടെ ഇങ്ങോട്ട് വാങ്ങുന്നു. അതായത് പഴയ ഒരു കണക്ഷൻ ലൈഫ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് 80% മാത്രമേ നമ്മുടെ വയറിനെ ഫുള്ളാക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരു സയൻസ് ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ഈ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ഓക്സിഡേഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നതാണ്. സെല്ലുലാർ എന്ന് പറയുന്നത് നമ്മുടെ സെൽസ് ആണ് നമ്മുടെ പ്രായത്തെ നിശ്ചയിക്കുന്നത്. അതിന് പണി കൊടുക്കാതിരിക്കുക, അതിനെ പണി കൊടുക്കുന്ന ഓവർലോഡ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് പ്രോസസ്സിനൊക്കെ മെല്ലെ അത്രയും വലിയ പണി നീ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് അവൻ പണി തരാതിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്ന്, പരമാവധി ഭക്ഷണം കുറച്ച് കഴിക്കുക. രണ്ടാമത്തേത്, ചെറിയ മൂവ്മെന്റ് എങ്കിലും ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തേത്, സ്ട്രെസ്സിനെ അപ്പൊ തന്നെ കളയാൻ ശ്രമിക്കുക, അത് കൊണ്ടുപോകാതിരിക്കുക. ഉറക്കം കൃത്യമായിട്ട് ശീലിക്കുക. പിന്നെ ഈ കൂട്ടുകാരുമായിട്ടോ സൊസൈറ്റിയുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിക്കുക. ഒരു റിലാക്സേഷൻ എന്തായിരുന്നാലും ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ജപ്പാന്റെ ജീവിത രഹസ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ലോഞ്ചിവിറ്റി എങ്ങനെയാണ്, അവരുടെ ദീർഘായുസിന്റെ കാരണം എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. നമുക്ക് ജീവിക്കാൻ പണം വേണം, അതുകൊണ്ട് അവർ പറയുന്ന പ്രൊഫഷൻ അത്യാവശ്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പണത്തിന് പിറകെ ഓടണ്ട എന്നും കൂടി അവർ പറയുന്നുണ്ട്.
താങ്ക് യു ഷാബു. ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് അവരെ നമ്മൾ കാണുമ്പോൾ കൊതിക്കില്ലേ, ഇവരെ പോലെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ മതി, അവരെ പോലെയൊക്കെ ആവാൻ
പറ്റും. ഇതിന്റെ കുറെ വീഡിയോസ്, അതായത് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വളരെ ഗ്രാമീണ പ്രദേശങ്ങളൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നതും അവിടെയുള്ള പ്രായമുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്യുന്നതും അവരുടെ യുനോ ഗ്രാൻഡ് ചിൽഡ്രനോടൊക്കെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒക്കെ കുറെ വീഡിയോസും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും.
പക്ഷേ നമ്മൾ തന്നെ ആലോചിക്കുക, അതായത് നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനൊന്നും ഇല്ലെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിലൊരു ഒരു ഗാർഡൻ അല്ലേ,
ചെറിയ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട്.
അതെ, റൈറ്റ്. സോ വെരി വെരി സ്ട്രോംഗ്ലി ഓൺ ടുഡേസ് ബുക്ക് റിവ്യൂ. ഒരിക്കൽ കൂടി പുസ്തകത്തിന്റെ പേര് ഷാബു.
ഇക്കിഗായ്.
ബുക്ക് റിവ്യൂ ഓൺ ദി ബിഗ് ബ്രേക്ഫാസ്റ്റ് ക്ലബ്.